അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവമായ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദോഷകന്റെ വലയിൽ നിന്നും വ്യാജ്യം പറയുന്ന എന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങുവാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എന്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന് രാജാവിനോട് ദോഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടെ അടുത്തു. എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തു നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവെ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു. പണ്ടു മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ എവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥനകൾ ഉയർന്നു. മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായിരുന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദൈവാലയത്തിന് മുമ്പിൽ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ തേടും. മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എന്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു. ഞാൻ നേരിയ പാതയിൽ ചരിച്ചു. യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ, എനിക്ക് ജ്ഞാനം ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു. നന്മയ്ക്ക് വേണ്ടി ഞാൻ തീക്ഷ്ണമായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി. അവളെക്കുറിച്ചുള്ള എന്റെ അജ്ഞതയെ പ്രതിഫലിപ്പിച്ചു. ഞാൻ എന്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം കൊണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ല അത്ര എന്റെ അടുക്കൽ വരട്ടെ. അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവളുടെ മുഖത്തിന് കഴുത്തെ ചായ്ച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക, അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ. എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവീൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവീൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. കർത്താവിനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സ്തുത്യനായ ദൈവത്തെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ പാലകനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിന്റെ വിമോചകനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. തന്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ദാവീദിന്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സാദോക്കിന്റെ പുത്രന്മാരെ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അബ്രഹാത്തിന്റെ പരിചയായവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. ഇസഹാക്കിന്റെ അഭേശലിയായവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. യാക്കോബിന്റെ ശക്തനായവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. രാജാധിരാജനെ സ്തുതിക്കുവീൻ, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ്. അവിടുന്ന് തന്റെ ജനത്തിന്റെ മുളയെ തന്റെ ഭക്തന്മാരുടെ ഇസ്രയേൽ മക്കളുടെ തന്നോടൊട്ടി നിൽക്കുന്ന ജനത്തിന്റെ അഭിമാനത്തെ ഉയർത്തുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ തീർത്ഥം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ളതാങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പുരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധമത്തിനതിന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ കൊടുക്കുക. കഴിവിനൊത്ത ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകിയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുകളൊക്കെ ഉണ്ടായി. അവരിരുന്നിരുന്ന ആ വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും ഏലാമ്യരും മെസപ്പത്തോമിയയിലും യഹൂദിയയിലും കപ്പദോക്കിയയിലും പൊന്തോസിലും ആസിയയിലും പ്രഗ്യയിലും പംഫുല്യയിലും മിസ്രയേമിലും ഉറേനയ്ക്കെ ചേർന്ന ലിബിയ പ്രദേശങ്ങളും പാർക്കുന്നവരും റോമായിൽ നിന്ന് വന്ന് പാർക്കുന്നവർ യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു. ഇത് എന്തായിരിക്കുമെന്നേ തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവെന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാര് എരിശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരേത് നിങ്ങൾ അറിഞ്ഞിരിക്കത്രേ? എന്റെ വാക്ക് ശ്രദ്ധിച്ചോൾവേ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 ആയിട്ടുള്ളുവല്ലോ ഒരു യോവേൽ പ്രവാചകൻ മുഖാന്തരമള്ളി ചെയ്തത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേൽ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകൾ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യനിരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിനെ അവനെ രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രയേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവേൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവാവിനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചേറ്റ ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറാനായ യേശുവിനെ ദൈവം നിന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കയ്യാൽ തർപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ ഇടിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തിരിക്കുക, ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോട് വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കുമെന്ന് ദാവീദേവനെ കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ചു അടക്കപ്പെട്ടുവെന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവന്റെ കടുപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പുകൂട്ടി കണ്ടു പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവമുയർത്തെഴുന്നേൽപ്പിച്ചു, അതിനെ ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു വന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അള്ളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു എന്ന് ഇസ്രയേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞോളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോടെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലോ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയാചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകാ എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റവനവനെ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9 AM പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതിയിരുത്തുമാറുണ്ട്. അവൻ പത്രോസ് യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷയോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞവന്റെ അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി ഉറച്ചു. കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പോഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരവനാ ദൈവാലയ ഗോപുരത്തിങ്കിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രയേൽ പുരുഷന്മാരെ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കിയെന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചുകൊടുക്കുക അവനെ വിട്ടയപ്പാൻ ലഭിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരേണമെന്ന് ചോദിച്ചു. ജീവദായകനെ കൊന്നുകളഞ്ഞു, ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്നെ എഴുന്നേൽപ്പിച്ചു. അതിനെ ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങൾ എല്ലാവരും കാണുകയും ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായികൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുന്നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അള്ളിച്ചതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമുവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായെന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞോൾവീൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ലേ ഇവൻ തന്നെ. മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പാറയ്ക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി, ആദ്യ മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പൗത്തോസ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചോറും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാവരെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവസന്നിധിയിൽ ഒരേ മനസ്സോടുകൂടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ സ്വസ്ഥതയും ആരോഗ്യവും തന്ന ദൈവത്തെ നമുക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ മഹത്വപ്പെടുത്തുകയും സന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയായി സമർപ്പിക്കുകയും അവിടുന്ന് ഔദാര്യമായി തരുന്ന കൃപയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷ ആരംഭം കുറിച്ചവരെയും ഇതിന് നേതൃത്വം നൽകി ചെയ്യുന്ന പിതാക്കന്മാരെയൊക്കെ തന്നെ ആദരവോടെ സ്മരിക്കുന്നു. ഈ ദൈവിക ശുശ്രൂഷയുടെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകാൽ ഒന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ഐസക് വിപ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരവോടുകൂടി സന്യപാർന്ന് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയില് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സന്തോഷത്തോടുകൂടി വെൽക്കം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ നമുക്കൊക്കെയും വളരെ സുപരിചിതമായ സുവിശേഷ ഗീതം ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്നുള്ള ഗീതം നമുക്ക് ദൈവം പാകെ സമർപ്പിക്കാം. അവൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ മറിഞ്ഞ് അവന്റെ സന്നിധിയിൽ അനുദിനം ഭക്തിയോടും വിശുദ്ധിയോടും ജീവിപ്പാനായിട്ട് നമുക്ക് ഇടയാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഗീത ദൈവഭാഗ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ. ഇഹലോകമോ പരിഗളിലൊരു സുഖവും മനശാന്തിയതും ഇഹലോകമോ പരിഗളിലൊരു സുഖവും മനശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നോ ആനന്ദമുണ്ട് എനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നോ ആനന്ദമുണ്ട് എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളേ എത്ര നല്ലവൻ പാതിയായവൻ എന്നെ കരുതുന്ന കാർപ്പനവൻ എത്ര നല്ലവൻ പാതിയായവൻ എന്നെ കരുതുന്ന കാർപ്പനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ മനോവേദന പലശോധന മാമജീവിത പാദയതി മനോവേദന ബാലശോധന മാമജീവിത പാദയതി മാറാതെ ആറിൽ ചാരി ഞാനാശ്വസിക്കും മാറാതീടുമ്പോൾ ആത്മനാഥനവൻ ആറിൽ ചാരി ഞാനാശ്വസിക്കും ദൈവകൃപയിൽ ഞാനാശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ എന്റെ ആയുസിൻ ദിനമോക്കെയും തന്റെ നാമമഹത്വത്തിന എന്റെ ആയുസിൻ ദിനമോക്കെയും തന്റെ നാമമഹത്വത്തിന ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ അനുഗമിച്ചിടുമാവനോട് ചുവടുകളെ
നമുക്ക് കൗമ പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ സുഷളും പ്രാർത്ഥനയും കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന വശിഹരാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ദുർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നുവന്നേക്കുന്നതിനൊക്കെയുള്ളതാകുന്നു. ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ, അതിനൊക്കെ സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യുദ്ധമുള്ള കന്യാമൃത്തു മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദേവതമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മറിക്കുമോ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹ തമ്പുരാനെ, നിന്റെ തിരുവേഷം പ്രവർത്തിപ്പാൻ എന്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്റെ സൃഷ്ടാവാകുന്ന മിശിഹ തമ്പുരാനെ, വെളിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മാലിന്യം കൂടാതെ നിന്റെ തിരുവൻഭാഗം നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിന്റെ ആദന്തമില്ലാത്ത കരുണകളാൽ എന്നെ സഹായിക്കണമേ. എന്റെ സത്യശേഖരണവും ബലവുമുള്ള ആശ്രയവും എന്റെ ബലഹീനതയുടെ അഭയസ്ഥാനവുമായ യേശു മിശിഹ, നിനക്കത് രൂക്ഷമുണ്ടായി എന്റെ എളിയ ആത്മജീവനെ നാശത്തിൽ നിന്നും രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് അതിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്നും എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരനായി എന്റെ പേരുടെ തിരുവിഷ്ടമുണ്ടായി. എന്റെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്വത്തിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്നെ എന്നെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയാനുമായ കർത്താവേ, എന്റെ പ്രാർത്ഥനാ വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവെ, ശത്രുക്കളിൽ നിന്നിൽ ഉളവാക്കുന്ന അന്യവിചാരങ്ങളിൽ നിന്നും നിന്റെ കരുണയാലനെ ഒഴിയമ്മേ ഒഴിപ്പിക്കണമേ. അന്യവിചാരങ്ങൾ എന്റെ ഹൃദയത്തെ പതറിക്കാതെ നിന്റെ കൃപയാൽ എന്നെ കൂട്ടിച്ചേർക്കണമേ. എന്നെ നേരെ കോപിച്ചിരിക്കുന്ന വിനാശകരമായ കഠിന ഓളങ്ങളിൽ നിന്നും നിന്റെ കൃപയാൽ എന്റെ ശ്രേഷ്ഠതയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ ഇഷ്ടത്തിനൊത്ത വേണം ഞാൻ പൂർണ്ണമായ നിന്നിൽ ഒന്നായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ബലഹീനനും പാപിയുമായ എന്റെ ചരണവുമായ മിശിഹ തമ്പുരാനെ, നിന്റെ സർവകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ എന്നോടുകൂടി ഇരിക്കണമേ. കർത്താവേയും വിശുദ്ധ സ്ത്രീകന്മാർ നോയമ്പേ നിനക്ക് ഇഷ്ടമാകുന്ന പോലെ ഞങ്ങളുടെ നോയമ്പിലും നീ ഇഷ്ടപ്പെടണമേ. ഞങ്ങൾ ലോകത്തിനായിട്ടല്ല, നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നാമമാത്രമായി ക്രിസ്ത്യാനികളായിട്ടല്ല, സത്യക്രിസ്ത്യാനികളായിട്ട് ഈ ലോകത്തിൽ ശോഭിപ്പാനും നോയമ്പ നമസ്കാരം ധർമ്മം മുതലായ സൽപ്രവൃത്തികളിൽ മാതൃകയായിരിക്കാനും ഞങ്ങൾക്കിടയാക്കണമേ. പരിശുദ്ധ സ്നേഹന്മാർ ലോകമൊക്കെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കെ രക്ഷകായുടെ കാരണമായി തീരുകയും ചെയ്ത പ്രകാരം കർത്താവെ, ഞങ്ങൾ നിന്നെ സത്യമായിട്ട് സ്നേഹിച്ച് സൽപ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണമായി തീരുമാനമാകണമേ. ആയത് നിന്നെ പ്രസവിച്ച പരിശുദ്ധ കന്യ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ. ആമീൻ.
ത്രിയേക ദൈവത്തിന്റെ അന്യതിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ച വീണ്ടും ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മളെ തന്നെ ആ കൃപയിൽ സ്ഥിരപ്പെടുത്തുവാനും ആ വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം നയിക്കാനും ക്രമപ്പെടുത്താനും ഒക്കെ നമുക്ക് ദൈവം തന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ അവർ ദൈവത്തെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് തികഞ്ഞ ദൈവാശ്രയ ബോധത്തോട് ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമാകുവാൻ തക്കവണ്ണം നമ്മുടെ സമർപ്പണം അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, നാളെ 13 ദിവസം നമ്മൾ അനുഷ്ഠിക്കുന്ന ശ്ലീഹ നോമ്പ് ആരംഭിക്കുക. 12 അപ്പോസ്തലന്മാരും അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പേരായ ഉൾപ്പെടെയുള്ള 13 ശ്ലീഹന്മാരുടെ നാമധേയത്തിൽ നമ്മൾ ശ്ലീഹ നോമ്പ് ആചരിക്കുന്നു. നമ്മുടെ സഭ എല്ലാ വിശ്വാസികളും അനുഷ്ഠിക്കണം എന്ന് നിർബന്ധിക്കുന്ന 5 നോമ്പുകളില് ശ്ലീഹന്മാരുടെ മതത്തിൽ സഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പാണ് ശ്ലീഹ നോമ്പ്. ഒരുപക്ഷെ എത്ര പേര് ഈ നോമ്പിനെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്ന് അറിയാൻ പാടില്ല. എന്നാൽ സഭ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ നോമ്പിനെ കാണുക.
പരിശുദ്ധ അപ്പോസ്തലന്മാര് അവരിൽ കൂടിയാണ് കർത്താവിന്റെ സുവിശേഷം ഈ പ്രപഞ്ചത്തിൽ വിതറപ്പെട്ടത്. അവരാണ് ഈ സുവിശേഷത്തിന്റെ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന അപ്പോസ്തലന്മാരാണ്. അവരുടെ വിശ്വാസമാണ് അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഒക്കെ ഈ വിശ്വാസത്തെ നെഞ്ചിലേക്കുവാൻ ഇടയാകുന്ന മുഖാന്തരമായി തീർന്നത് ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട്, മൂലക്കല്ലായ ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ശ്ലീഹന്മാരുടെ സുവിശേഷത്തിന്റെ പ്രാരംഭത്തിലാണ്. അവരോടുള്ള ആദരവിന്റെയും അവർ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തെയും ഒക്കെയുള്ള ഏറ്റുമനസ്സിലാണ് വാസ്തവത്തിൽ ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ സഭ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും ഒക്കെ തന്നെ ഈ നോമ്പ് ദിനങ്ങളെ ഒരു ലാഘവത്തോടെ കാണാതെ, അത് അൻപത് നോമ്പൊന്നും അല്ലല്ലോ, അല്ലെ കഷ്ടാനുഭാഷയൊന്നും അല്ലല്ലോ, ശ്ലീഹന്മാരുടെ നവദത്തിൽ അല്ലേ എന്നുള്ള ചിന്തയിലേക്ക് വന്നുകൊണ്ട് ഈ നോമ്പിന്റെ പവിത്രതയെ താഴ്ത്തിക്കളയാതെ ആളുകളൊക്കെ ഭക്തിയോടെ നോമ്പ് നോക്കുകയും ആ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അവർ കാണിച്ച ആ നല്ല മാതൃകകളെ, ആ നല്ല വിശ്വാസത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം ഈ നോമ്പ് അനുഷ്ഠാനങ്ങൾ കൂടി ഇടയാകണം എന്ന് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം 19-ാം തീയതി പ്രധാനമായിട്ട് ഞായറാഴ്ച നമ്മൾ ഓർക്കുന്നത് കർത്താവിന്റെ ശിഷ്യനും ദേവസ്വയമിലെ ആദ്യത്തെ ബിഷപ്പുമായിരുന്ന സെയിന്റ് ജെയിംസിന്റെ, യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മയായിട്ട് നമ്മൾ കൊണ്ടാടുകയാണ്. ഈ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇവരൊക്കെ തന്നെ പല ആളുകളും മരണമടക്കപ്പെട്ടത്. തീർച്ചയായിട്ടും രക്തസാക്ഷികളുടെ രക്തമാണ് ക്രൈസ്തവ വിശ്വാസത്തിന് ആധാരമെന്നുള്ളത് നമുക്കറിയാം. ഈ വിശുദ്ധന്മാരുടെയൊക്കെ മധ്യസ്ഥത നമുക്ക് ആവതാകട്ടെ. ഇവരൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ അവർ സന്തോഷിക്കുന്നു. ആ സന്തോഷം നമ്മളിലും വ്യാപരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഈ വിശുദ്ധന്മാരെയൊക്കെ ഓർക്കുകയും അവരുടെ മധ്യസ്ഥ അഭയം പ്രാപിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാൻ ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബലഹീനനായ ഞാൻ തന്നെയാണ്. നിങ്ങൾക്കറിയാം, സാധാരണ മറ്റാരെങ്കിലും ഒക്കെ ലഭിക്കാതിരിക്കുമ്പോഴാണ് ഈ ശുശ്രൂഷ ഞാൻ നിർവഹിക്കുന്നത്. നാട്ടിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട എന്റെ സുഹൃത്തച്ഛൻ പ്രസംഗിക്കാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് അസൗകര്യങ്ങളുണ്ടായി. അതുകൊണ്ട് രാവിലെ അദ്ദേഹത്തിന് മറുപടി ഒന്നും ലഭിക്കാത്തത് കൊണ്ടാണ് ഈ ശുശ്രൂഷ ഇന്നത്തെ തിരുവചന ധ്യാനം നിർവഹിക്കാൻ തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിനു ശേഷം നമുക്ക് തിരുവചന ധ്യാനം നിർവഹിക്കാവുന്നതാണ്. നമുക്കൊക്കെ അറിയാവുന്ന പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ എന്നുള്ള ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നാരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായ് എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായ് പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ സാധനും മാതാവും നീ എനിക്കല്ലാതെ സാധനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നീലില്ലേ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ വേറാരുമൻ ആതങ്കം നീക്കിടുവാൻ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാതരാമൽകേടാമേ നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതായെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാലിനിക്കു നീ പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ യാചന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ ഭൃത്യരാനേകരിൽ പ്രാർത്ഥന കേട്ടു നീ ഭൃത്യരാനേകരിൽ പ്രാർത്ഥന കേട്ടു നീ ഉത്തരം നൽകിയതോർത്തത്യാദരം ഹൃത്പാദം തേടിടുന്നേ അത്യാദരം ഹൃത്പാദം തേടിടുന്നേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ യാചന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ കള്ളന്റെ യാചന കേട്ടുള്ള ലിംഗ നിൻ കള്ളന്റെ യാചന കേട്ടുള്ള ലിംഗ നിൻ തുല്യമില്ലാതയോർത്തിതാവന്നേ നല്ലവനേ സദയം പൈതാവന്നേ വല്ലവനേ സദയം പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ യാചന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ യേശുവിൻ മൂലാമൻ യാചന നൽകുമൻ യേശുവിൻ മൂലാമൻ യാചന നൽകുമൻ ആശയിൽ കഞ്ചിടുന്നേ അല്ലാതെ ലേശവും നന്നയില്ലേ അല്ലാതെ ലേശവും നന്നയില്ലേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേയൻ യാചന നൽകണമേ കർത്താവേയൻ യാചന നൽകണമേ ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് നല്ല ഈ ബുധനാഴ്ച ദൈവം ദാനം തന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. ദൈവവചനത്തെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുക്കാം. നമ്മൾ കേൾക്കുന്ന ദൈവവചനമൊക്കെയും നമ്മുടെ ആന്തരിക ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാകുവാനും ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വിശുദ്ധിയോടെ ക്രമപ്പെടുത്താനും ഒക്കെ നമുക്കിടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ പരിശുദ്ധ ശ്ലീഹമാരുടെ മധ്യത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവരെ ജീവിതത്തിൽ കാണിച്ച നല്ല മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റുകയും അതിൽ കൂടി ശോഭനമായ നിത്യത പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്ന് കർത്തൃ സന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിൽ ഇമ്പപ്പെട്ട് ലോകമൊരുക്കുന്ന വേദനകളിലൊക്കെ ഭയന്ന് ജീവിച്ച ശിഷ്യന്മാര് പെന്തിക്കോസി പെരുന്നാളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപകളെ പ്രാപിച്ചതിനു ശേഷം ക്രിസ്തു ദർശനത്തിൽ അവർ പരിപൂർണമായി ഉറക്കപ്പെടുകയും ആ പരിശുദ്ധാത്മാവ് അവർക്ക് ക്രിസ്തുവിനുള്ള വിശ്വാസം ആഴമായി അവരിൽ ഉറപ്പിച്ച് ആ വിശ്വാസത്തെ ലോകത്തിൽ ശക്തമായി ഘോഷിക്കുവാനും ലോകത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാനും അതിനുവേണ്ടി അവരെ സന്തോഷത്തോടെ മരണം കൈവരിപ്പാനും ഒക്കെ പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിച്ചു. ക്രിസ്തുനാമം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം അതേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കട്ടെ. ആ ദൈവവചനം കേട്ട് ദൈവകൃപയിൽ ആശ്രയ ജീവിപ്പാത്തക്കവണ്ണം ആ പരിശുദ്ധാത്മാവ് നമ്മളെപ്പോഴും ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ക്ഷണാമുഖമായിട്ട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. പലപ്പോഴും എന്നെ ഭരിക്കുന്ന ഒരു ചിന്തയുണ്ട്, ഞാനും നിങ്ങളും ഒക്കെ ഈ ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ സന്തോഷിക്കത്തക്കവണ്ണം എന്താണ് നമ്മളിലുള്ളത്? അല്ലെങ്കിൽ മറ്റുള്ള ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നുള്ള തലക്കെട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ എന്താണുള്ളത്? നമുക്കറിയാമല്ലോ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മളും അനുഭവിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന വേദനകൾ നമ്മളും അനുഭവിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന സന്തോഷങ്ങൾ നമുക്ക് ലഭ്യമാകാറുണ്ട്. അപ്പം എന്താണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ഒരു വ്യക്തി അനുഭവിക്കുന്നതിൽ നിന്നും ക്രിസ്ത്യാനി എന്ന് നാമധേയം ചെയ്യപ്പെടുന്ന ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സന്തോഷം എന്താണ്, അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഒരുപക്ഷെ ഈ ഒരു ആശയം നിങ്ങളുടെ മുമ്പാകെ വെക്കുമ്പോൾ വലിയ ദൈവശാസ്ത്രപരമായ വിചിന്തനങ്ങളിലേക്കൊന്നും പ്രവേശിക്കാനല്ല, വളരെ ലളിതമായ വേദപുസ്തകത്തിലെ ഒന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്നാല് സംഭവങ്ങളെ അല്ലെങ്കിൽ ക്രിസ്തു തന്റെ ജീവിതത്തിൽ കൂടി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പറഞ്ഞു തന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കാം എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിലാണ് ഞാനും നിങ്ങളും സന്തോഷം കണ്ടെത്തേണ്ടത് എന്നുള്ളത് ക്രിസ്തു തന്റെ മനുഷ്യാവതാര ശുശ്രൂഷയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. രണ്ടു മൂന്ന് വേളകളിൽ ക്രിസ്തു അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ നമ്മളെ ഭരിക്കുമ്പോൾ ഒരു പക്ഷെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചറിയുവാനും ആ ഒരു മേഖലയിൽ അഭിമാനത്തോട് സന്തോഷത്തോട് ക്രിസ്തുവിന്റെ നാമധേയം ഈ ലോകത്തിൽ നമ്മളിൽ കൂടി വാക്കുകളിലും പ്രവർത്തനങ്ങളിലും വെളിപ്പെട്ടുകൊണ്ട് ഒരു സാക്ഷികളാക്കിയിരുവാൻ നമുക്കൊക്കെ ഇടയാകണമേ എന്ന് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേക വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് നാല് പോയിന്റുകളെ പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനേക്കാൾ ഉപരി ക്രിസ്തു തന്റെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണ് സന്തോഷം കണ്ടെത്തിയത് അല്ലെങ്കിൽ എവിടെയാണ് ക്രിസ്തുവിന്റെ സന്തോഷം നമ്മുടെ വേദപുസ്തകത്തിൽ ചില ഇടങ്ങളിൽ കാണപ്പെടുന്നതെന്നുള്ളത് ചകഞ്ഞെടുത്തുകൊണ്ട് ആ സന്തോഷം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകി ആ സന്തോഷത്തിൽ ഞാനും നിങ്ങളും ഭാഗവാക്കാവുക എന്നുള്ളത് മാത്രമേ ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പിച്ച മത്തായിയുടെ സുവിശേഷം 10 അധ്യായത്തിന്റെ 20 വാക്യത്തിലാണ്. 20, 21, 22 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ഈ ഭാഗം നമ്മൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് ശിഷ്യന്മാരായി സമൂഹ മധ്യത്തിലേക്ക് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്ന ഭാഗമാണ്. നമുക്കറിയാം അതിനു മുമ്പും 12 ശിഷ്യന്മാരെ അപ്പോസ്തോലന്മാരെ ഇവിടെ അപ്പോസ്തോലന്മാരും ശിഷ്യന്മാരും എന്ന് പറയുന്നത് 2 2 അപ്പോസ്തോലന്മാര് 12 അപ്പോസ്തോലന്മാരാണ്. പൗലോസ്ലിഹ ഉൾപ്പെടെ 13 അപ്പോസ്തോലന്മാരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പൗലോസ്ലിഹ നേരിട്ട് ക്രിസ്തുവിന്റെ അപ്പോസ്തോലനായിട്ടല്ലെങ്കിലും ആ അപ്പോസ്തോലത്വത്തെ പദവി ദൈവദർശനത്തിൽ കൂടി പ്രാപിക്കുകയും മറ്റുള്ള അപ്പോസ്തോലന്മാരെക്കാൾ അപ്പുറമായി ആ അപ്പോസ്തോലിക ശുശ്രൂഷ നിർവഹിച്ച വ്യക്തിയായതുകൊണ്ട് നമ്മൾ അപ്പോസ്തോലന്മാർ. എന്നാൽ മറ്റൊരുപാട് ശിഷ്യന്മാര് കർത്താവിന് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ശിഷ്യന്മാരിൽ അറിയപ്പെട്ട ശിഷ്യന്മാർ 70 ശിഷ്യന്മാരെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. പ്രത്യേകം കർത്താവ് അവരെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഉള്ള ഈ 12 അപ്പോസ്തോലന്മാരെ ഒക്കെ അയച്ചപ്പോൾ അവർക്ക് കൊടുത്ത ഏതാണ്ട് അതുപോലുള്ള നൽകനങ്ങളൊക്കെ കൊടുത്തു തന്നെയാണ് ഇവരെയും ഈ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ജനമധ്യത്തിലേക്ക് അയക്കുന്നത്. എന്നാൽ അവര് നമുക്കറിയാം അവര് പോയി വന്നതിന് ശേഷം അവരെന്തൊക്കെ ചെയ്തു വന്ന് ദൈവസന്നിധിയിൽ പറയുന്നുണ്ട്. ഒരു പക്ഷെ തീർച്ചയായിട്ടും ഇവര് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട യാത്രയാകുമ്പോൾ അവരുടെ ഉള്ളിൽ പല ആശങ്കകൾ കാണും. പ്രത്യേകിച്ച് പുതിയ ഒരു ദൈവ ശുശ്രൂഷ ദൈവവചന ശുശ്രൂഷ സമൂഹ മധ്യത്തിൽ പ്രഘോഷിക്കുമ്പോൾ ജനം അത് അംഗീകരിക്കുമോ, രണ്ടാമതായിട്ട് അവർ പ്രഘോഷിക്കാൻ പോകുന്ന സമൂഹം ഏതെങ്കിലുമൊക്കെ മതത്തിന്റെയോ അല്ലെങ്കിൽ യഹൂദ മതത്തിന്റെയൊക്കെ ഭാഗമായിരിക്കും, അവരിടയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം ഘോഷിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അവർ തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ അവരെ ദൈവവചനം അവരുടെ അടുത്ത് പ്രഘോഷിക്കുമ്പോൾ അവരെ വിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അവർക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്തു അവരെ ഫലമേൽപ്പിച്ചിട്ടുള്ള ചില ദൈവികമായ കഴിവുകളും ശക്തികളും ഈ ജനമധ്യത്തിൽ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം പ്രകടിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ അത് അവരിൽ കൂടി പ്രതിഫലിക്കുമോ, ഇങ്ങനെയുള്ള സങ്കീർണമായ പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ഒരുമിച്ച് അവർ യാത്രയാകുമ്പോൾ അവർക്ക് വഴിയിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഭക്ഷണത്തിനുള്ളത്, താമസത്തിനുള്ളത്, അങ്ങനെയുള്ള ചില പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സങ്കീർണമായ ചിന്തകളൊക്കെ അവരെ ശക്തമായിട്ട് ഭരമേൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ ഒരു പൂർണ്ണത വെളിപ്പെടുന്നത് അതിന്റെ ഈ 20, 21, 22 വാക്യങ്ങളിലാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശുശ്രൂഷകളൊക്കെ ചെന്ന് നിർവഹിച്ചതിന് ശേഷം ഇവര് കർത്താവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് മോൻ വളരെ സന്തോഷത്തോട് പറയുകയാണ്, കർത്താവേ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടായി, ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവരേറ്റവും കൂടുതൽ സന്തോഷിച്ചത് ദൈവം അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് അവരുടെ യാത്രയിൽ അവർ പ്രതീക്ഷിച്ചതിലും ആഗ്രഹിച്ചതിലും ഒക്കെ അപ്പുറമായ ദൈവിക അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കൂടി സാധ്യമായി തീർന്നപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് അവർ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നന്ദി പുരസ്സരം അടുത്തു വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളെ വരെ പുറത്താക്കുവാൻ തക്കോണം ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ സാധിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. ഉടനെ കർത്താവ് അവരോട് തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്. ഈ മറുപടിയാണ് നിങ്ങളുടെ മുമ്പാകെ ഇന്നത്തെ ചിന്തയ്ക്ക് ഒന്നാമതായിട്ട് ഞാൻ വെക്കുന്നത്. എന്താണ് പറയുന്നത്? 20 വാക്യം, പിന്നെ നിങ്ങള് നിങ്ങളുടെ നാമധേയത്തിൽ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കാരണം സാത്താന് ഇങ്ങനെ തകർന്നു പോകുന്നത് ഞാൻ കണ്ടതാണ്. എങ്കിലും കർത്താവ് പറയുന്നു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ. എന്നിട്ട് 21 വാക്യത്തിൽ വീണ്ടും ചേർത്ത് പറയുന്നു, ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു, അതേ പിതാവേ ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. അപ്പൊ ക്രിസ്തുവിന്റെ ഒരു ആനന്ദം, ഒരു സന്തോഷം ഇവിടെ കാണുന്നുണ്ട്. എന്തിനാണ് ക്രിസ്തു സന്തോഷിക്കുന്നത്? ഈ താൻ അയച്ച ഈ ജനങ്ങളിൽ കൂടി അവർ ചില അത്ഭുത പ്രവർത്തനങ്ങളെ സമൂഹ മധ്യത്തിൽ നടത്തുമ്പോഴല്ല, അതിൽ തീർച്ചയായിട്ടും കർത്താവ് സന്തോഷമുണ്ട് ഇല്ലെന്നുള്ളതല്ല, പക്ഷെ അതിനേക്കാൾ ക്രിസ്തു സന്തോഷിക്കുന്ന എന്താണ്? അവരുടെ പേര് സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടു എന്നുള്ളതിനാണ്. ഇത് നമ്മൾ വളരെ ഗൗരവത്തോട് കാണേണ്ട ഒരു സംഗതിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ കൂടിയൊക്കെ ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ മനുഷ്യൻ ആഗ്രഹിക്കുകയും അതില്ലെങ്കിൽ തന്നെയും ഉണ്ടെന്ന് പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പൊള്ളയായ പ്രകടനങ്ങൾ നടത്തി ജനമധ്യത്തിൽ വലിയവരാകാൻ ശ്രമിക്കുന്നവരും അവർ നടത്തുന്ന പൊള്ളയായ ഈ പ്രവർത്തനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പിന്നെ അടിമപ്പെട്ടു പോകുന്ന ആളുകളുമൊക്കെ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങളിൽ കൂടി എന്തെങ്കിലുമൊക്കെ താൽക്കാലികമായിട്ട് കിട്ടുമ്പോൾ ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കൂടി സന്തോഷിക്കുന്ന ആളുകളാണ്. ഒരിക്കലും അതല്ല, ഒരിക്കലും അതല്ല. ക്രിസ്തു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സന്തോഷിക്കുന്നതും നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ കൂടി നമ്മൾ നടത്തുന്ന കർമ്മങ്ങളിൽ കൂടി നമ്മുടെ നാമധേയം ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം വെളിപാട് പുസ്തകത്തിൽ മുദ്രയിട്ട ബുക്ക് തുറന്നു വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, അവരുടെ പേരുകൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ചിന്തിക്കേണ്ട, നമ്മൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൽ ക്രിസ്തു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, അവൻ പരിശുദ്ധാത്മാവാണെന്ന് വെച്ച് പറഞ്ഞത്, പിതാവേ സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവേ. എന്നിട്ട് പറയും, ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയുണ്ട്. ആരാ ശിശുക്കൾ എന്ന് പറയുന്നത്? ശിശുക്കൾക്ക് പറയുന്നത് നമ്മളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട എന്ന് പറഞ്ഞാൽ അവകാശപ്പെടാൻ വലിയ ജ്ഞാനമോ അവകാശപ്പെടുവാൻ വലിയ വിവേകമോ ഒന്നും ഇല്ലാത്ത ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വളരുന്ന നമ്മളെ പോലുള്ള അറിവിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ശിശുക്കളെ പോലുള്ളവരെ പറ്റി. അപ്പൊ നമ്മളെ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാതെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ എന്നല്ല, കുഞ്ഞുങ്ങൾ ഉൾപ്പെടും. അല്ലെങ്കിൽ അവരെ പോലെ കുഞ്ഞുങ്ങളെ പോലെ ചിന്തിക്കുന്ന വർണ്ണത്തിലാണ് പറയുന്നത്. അപ്പം ഈ വലിയ വലിയ ജ്ഞാനികൾക്ക് ഈ ദൈവിക മർമ്മത്തെ മറച്ചിട്ട് ഈ ആരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ 70 എന്റെ മക്കളിൽ കൂടി ഈ മർമ്മം ഈ രഹസ്യം വെളിപ്പെടുത്തി തന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു, ഞാൻ മഹത്വപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ മഹത്വവും ക്രിസ്തുവിന്റെ സന്തോഷം ക്രിസ്തു കാണുന്ന അവിടെയാണ്. നമ്മുടെ പേര് സ്വർഗത്തിൽ വരുന്നതിലാണ് ക്രിസ്തുവിന്റെ സന്തോഷം. അതോടൊപ്പം തന്നെ എന്താണ് ദൈവികമായ രഹസ്യങ്ങളെ പിതാവാ ദൈവം നമ്മളിലേക്ക് ഇട്ട് തന്നതിൽ കൂടി ക്രിസ്തു ദൈവസന്നിധിയിൽ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തു ആ സ്ഥലത്തിൽ നമ്മുടെ സന്തോഷം ക്രിസ്തു സന്തോഷമായിട്ട് കാണുമ്പോൾ ആ ക്രിസ്തുവിന്റെ സന്തോഷത്തിന് നമ്മൾ പാത്രീഭവിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിന് അടിസ്ഥാനം ഉണ്ടാകുന്നതും. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഒരു നാമധേയത്തിൽ എനിക്ക് നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാനുള്ളത് ഇപ്പൊ ലോകം എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല, ഞാൻ എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാർത്ഥമായി ചിന്തിക്കണം എന്നുള്ളതല്ല, മറിച്ച് ലോകത്തിന്റെ ആകർഷണങ്ങളിൽ വലയപ്പെട്ടു പോകാതെ എത്രയോ പേർ അങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ജീവിക്കുന്നു എന്നാൽ എനിക്കും ആയിക്കൂടെ, അവരൊക്കെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എന്ന്. അതൊക്കെ ഈ 73-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഒരു ഉറക്കം പോലെയുള്ള അവസ്ഥയാ, അല്ലെങ്കിൽ വഴുവഴുപ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാ, ഒരു രാത്രി കൊണ്ട് മായപ്പെടാവുന്ന. പക്ഷെ എന്നിൽ ദൈവം വിട്ടിരിക്കുന്ന ആ വെളിച്ചം അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന വെളി എന്ന് പറയുന്നത് അതൊരു സ്വപ്നമല്ല, റിയാലിറ്റി, അതിൽ എറ്റിയിറ്റി ഉണ്ട്. അത് നമ്മുടെ കണ്ടെത്താനായിട്ട് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ കൂടി നമ്മൾ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ട് ക്രിസ്തു സന്തോഷിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നത് ക്രിസ്തു പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപമയിൽ കൂടിയാണ്. വിശുദ്ധ ലൂക്കോസിന് ശേഷം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-10 വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കാണാതെ പോയത് പലതിനെയൊക്കെ കണ്ടെത്തുന്ന ഒരുപാട് ഉപമകൾ നമ്മൾ കാണുന്നുണ്ട്. കാണാതെ പോയ ആടുകള്, കാണാതെ പോയ ദ്രമ്മ, ഇങ്ങനെ. അപ്പൊ ഇതെല്ലാം ഈ കാണാതെ പോയ കണ്ടെത്തുന്ന ഈ വസ്തുക്കളൊക്കെ കണ്ടെത്തുമ്പോൾ ആളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയോ അവർക്കത് ലഭ്യമാകുമ്പോൾ അവരുടെ ഉള്ളിൽ അവരനുഭവിക്കുന്ന വലിയൊരു ആനന്ദമുണ്ട്. ഈ ആനന്ദത്തെ പറ്റിയാണ് രൂപമയാണ് കർത്താവ് പറയുന്നത്. എന്താണ് കാണാതെ പോയ ഒരു വിശ്വാസി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന്റെ സന്തോഷം. ഉടനെ നിങ്ങളിലൊരു ഒരു ആൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പിൻ എന്ന് അവരോട് പറയും. അപ്പം വാസ്തവത്തിൽ ഉപമയായിട്ട് ക്രിസ്തു പറയുന്നുണ്ടെങ്കിലും ഇത് ക്രിസ്തുവിന്റെ ഒരു സന്തോഷത്തിന്റെ പ്രകടനമാണ്. അത് ലോകത്തോട് താൻ അറിയിക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളൊക്കെ തിരികെ വരുമ്പോൾ ഒരു നഷ്ടപ്പെട്ടു പോയത് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ സന്തോഷത്തിന്റെ അതേ മനോഭാവമാണ് എനിക്ക് നിങ്ങളിലുമുള്ളത്. ഇത് എന്നോടും നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള ക്രിസ്തുവിന്റെ ആഴമായ സ്നേഹത്തിന്റെ ഒരു പ്രകടനമായിരുന്നു. അതിനെ നമ്മൾ വളരെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. കാണാതെ പോയതിനെ കണ്ടെത്തും. നമുക്കറിയാമല്ലോ അപ്പന്റെ വീതം വാങ്ങിച്ചുകൊണ്ട് നാശത്തിലേക്ക് പോയ ദൂർത്തനായ മകന്റെ കഥയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. അവിടെ അവനെ കാത്തു വഴുവിട്ട് നിൽക്കുന്ന അപ്പന്റെ സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ജ്ഞാനത്തിലും പ്രസംഗത്തിലും അല്ലെങ്കിൽ നമ്മുടെ വായനയിലൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആ കഥയിലെ ഏറ്റവും വലിയ സത്യം എന്താണ്? ഈ ഒരു മകന്റെ തിരിച്ചു വരവ് എന്നതിനെ പോലെ തന്നെ പ്രാധാന്യമാണ് എന്ത് ഈ തിരിച്ചു വരുന്ന മകനെ കാണുമ്പോൾ അപ്പൻ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സന്തോഷം ഞാനും നിങ്ങളുമൊക്കെ ജീവിതയാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ചുവടുകൾ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ ക്രിസ്തു സന്തോഷിക്കുന്ന സന്തോഷം നമുക്ക് എന്തിനൊക്കെ നമുക്കറിയാവുന്ന നമ്മുടെയൊക്കെ മക്കൾ ഇങ്ങനെ തെറ്റായ പദങ്ങളിൽ കൂടിയൊക്കെ യാത്ര ചെയ്ത് വളരെ നാശത്തിന്റെ അനുഭവത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടായി അവർ തിരിച്ചു വരുമ്പോൾ ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന സന്തോഷം എന്ന് ഓർത്തു നോക്കേ. ഒരു പക്ഷേ ആ സന്തോഷം ഈ ലോകം മുഴുവൻ നമുക്ക് തന്നാലും അല്ലെങ്കിൽ മുഴുവൻ പണവും തന്നാലും അതിന്റെ താരതമ്യം ചെയ്യാനൊക്കത്തില്ല. അതിനപ്പുറമാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. എത്രയോ മാതാപിതാക്കള് എന്നോട് ഇങ്ങനെയുള്ള ആ സന്തോഷം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നശിച്ചുപോയി എന്നുള്ള തലത്തിൽ നിന്നും മക്കള് നന്മയുടെ പദങ്ങളിലേക്ക് ഉയർന്നു വരുമ്പോൾ അവരുടെ കണ്ണുനീരോട് ദൈവഭാഗം നന്ദി അർപ്പിക്കുന്ന മാതാപിതാക്കള്. അപ്പം അങ്ങനെ നമ്മുടെ മക്കളെ പറ്റി നമുക്ക് ഉണ്ടാകുന്ന അതേ സന്തോഷമാണ് വഴിതെറ്റിപ്പോകുന്ന ഞാനും നിങ്ങളുമൊക്കെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ സ്വർഗത്തിലെ അപ്പൻ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ ചുമലിലെടുത്ത് എന്നാ പറയുന്നത്, സന്തോഷിച്ച് ചുമലിലെടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് എന്നാ പറയുന്നത്, അല്ല താടെ കൈപ്പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് വരുന്നുള്ളതല്ല. ചുമലിലെടുക്കാന്ന് പറഞ്ഞാൽ നെഞ്ചിലേറ്റ് എന്നാ പറയുന്നത് കേട്ടോ. എന്നെ ചുമലിലെടുക്കാന്ന് പറഞ്ഞാൽ എന്റെ മകൻ നഷ്ടപ്പെട്ടു തിരിച്ചു വരുമ്പോൾ എന്റെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഞാൻ വലിയ വിരുന്ന് കഴിക്കുന്നതാണ്. അപ്പൊ എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റിയുള്ള ക്രിസ്തുവിന്റെ ആ ഒരു പ്രതീക്ഷ എന്താണ്, ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോട് ചിന്തിക്കുകയാണ്. അപ്പൊ ഒരു ക്രിസ്ത്യാനി എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന വലിയൊരു സത്യമാണ്. കാരണം എന്നെ കാത്ത് വീടിന്റെ പടിവാതിക്കൽ ഇരിക്കുന്ന ഒരു സ്നേഹവാനായി അപ്പനുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് എപ്പം നമുക്കുണ്ടോന്നു. ആ സ്വർഗരാജ്യത്തിന്റെ കവാടത്തിൽ എന്നെ കാത്തൊരു അപ്പനിരിപ്പുണ്ട്. ആ അപ്പൻ എനിക്ക് ഒരുക്കിയ ഭവനത്തിലേക്ക് അവകാശത്തോട് നല്ല മോതിരങ്ങളിട്ട് വിലയേറിയ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് പ്രവേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ലോകത്തിന്റെ ആഭരണങ്ങളും ലോകത്തിന്റെ ആദരവുകളും പിൻപറ്റി അതിന്റെ മൂല്യം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനായിട്ട് ഞാനും നിങ്ങളും ഒക്കെ വളരെ പ്രാധാന്യത്തോടെ ശ്രമിക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് എനിക്ക് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ സന്തോഷം. യോഹന്നാന്റെ സുവിശേഷം 15:8-10 അതിന്റെ 1-10 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ, എന്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെ സന്തോഷവും? അവിടെ 15:8 പറയുന്നു യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. എപ്പോഴാണ് ക്രിസ്തു സന്തോഷിക്കുന്നത്? ഞാനും നിങ്ങളും ഒക്കെ ആത്മീയ ഫലങ്ങളെ കായ്ക്കുമ്പോഴാണ്, ഞാനും നിങ്ങളൊക്കെ ഫലപ്രദമായ ഒലിവൃക്ഷങ്ങളായി തീരുമ്പോഴാണ്. എന്നെ നിങ്ങളെയും ഈ ലോകത്തിലേക്ക് ക്രിസ്തു ദൈവം അയച്ചത് ഈ ലോകത്തിന് അനേകർക്ക് തൃപ്തി അടയത്തക്കവണ്ണമുള്ള ഫലങ്ങളായി ദൈവത്തിന്റെ വൃക്ഷങ്ങളായിട്ട് നമ്മളെ ചമയപ്പെടുമ്പോഴാണ്. നമുക്കറിയാമല്ലോ വേദോത്സവത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെയുള്ള ഉപമ എന്ന് പറയുന്നത് ദൈവം നട്ട മുന്തിരിയുടെ കഥകളാണ്. അത് നഷ്ടപ്പെടുമ്പോൾ അതിൽ കാട്ടുമുന്തിരിക കായ്ക്കുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന ദുഃഖമൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു സത്യമാണ്, എന്നിലും നിങ്ങളിലും ഒക്കെ ദൈവം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹീസ് എക്സ്പെക്ടഡ് സംതിങ്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊക്കെ അവസരമുണ്ട്. അതിന്റെ വലിപ്പച്ചെറുപ്പം നോക്കണ്ട, ചെറുതെങ്കിൽ ചെറുത് എന്തെങ്കിലുമൊക്കെ നന്മ നമ്മളിൽ നിന്ന് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും പുറപ്പെടേണ്ടതല്ലേ. ക്രിസ്തുവിന്റെ നാമധേയത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ, ആർക്കെങ്കിലും ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, അത് ക്രിസ്തുവിന്റെ നാമത്തിലാകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ആയത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ നമ്മൾ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ സംഭവം പോലെ തന്നെ നമ്മുടെ പേര് സ്വർഗത്തിലെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഓരോ പേരുകൾ നമ്മുടെ വരുമ്പോഴും ദൈവം സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ അപ്പനായ ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കത്തക്കോണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ആത്മീയ ഫലങ്ങളെ കായ്ക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ യൗവനമായിരിക്കുന്ന കാലഘട്ടം നമ്മൾ പറയുന്നുണ്ടല്ലോ, വാർദ്ധക്യത്തിലും ആത്മീയ ഫലങ്ങളെ കായ്ക്കത്തക്കവണം അല്ലേ. വാർദ്ധക്യത്തിലും എന്ന് പറഞ്ഞാൽ ഈ ലോകം വിട്ടുപോകുന്നത് വരെ എന്റെ വാക്കും എന്റെ പ്രവൃത്തിയും ആത്മീയ ഫലങ്ങളെ കായ്ക്കത്തക്കവണമാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തൃപ്തി അടയുന്ന ഫലങ്ങൾ നമ്മളിൽ കൂടി പുറപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. അപ്പോഴാണ് എന്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമുക്ക് വസിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ സ്നേഹമാണ് പിതാവാ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കാൻ തക്കവണ്ണം എന്നെ നിങ്ങളെ ഇടയാക്കി തീർക്കുന്നത്. അപ്പം ക്രിസ്തുവിന്റെ സന്തോഷം നമ്മളിൽ കൂടി കാണുന്നത് ഞാനും നിങ്ങളും ഒക്കെ നല്ല മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ഫലം കായ്ക്കുന്നതായി വളരുമ്പോഴാണ്. നാലാമതായിട്ട് നമ്മളിവിടെ കാണുക യോഹന്നാന്റെ സുവിശേഷം 17 നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ 16-18 അധ്യായങ്ങളൊക്കെ മഹാപുരോഹിത ഹൈ പ്രീസ്റ്റ്ലി പ്രയർ എന്നുള്ള നാമധേയത്തിൽ നമ്മൾ കാണുന്ന ഭാഗമാണ്. ക്രിസ്തു ഒരു മഹാപുരോഹിതനായിക്കൊണ്ട് പിതാവാം ദൈവത്തോട് മക്കളായ നമ്മൾക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ഈ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുക. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു 17:8, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചുവെന്ന് വിശ്വസിച്ചു വരിക്കുന്നു. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ഞാൻ ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികനല്ലായ്മ കൊണ്ട് ലോകം അവരെ പകച്ചു. എന്താണ് ഇവിടെ ക്രിസ്തുവിന്റെ സന്തോഷം? എന്റെ സന്തോഷം പൂർണ്ണമാക്കപ്പെടുന്നത് നീ എനിക്ക് തന്നിരിക്കുന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുമ്പോൾ, സ്വീകരിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ്, ക്രിസ്തു സന്തോഷിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്തോറും ദൈവം സന്തോഷിക്കുക. എന്താണ് വചനം എന്ന് പറയുന്നത്? അതിന് വലിയ ബൃഹത്തായ ഒരു അർത്ഥമാണ് അല്ലെ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനവുമുണ്ട്, അവതരിച്ച വചനവുമുണ്ട്. എഴുതപ്പെട്ട വചനമാണ് വേദപുസ്തകം, അവതരിച്ച വചനമാണ് കർത്താവിന്റെ തിരിച്ചടി രക്തങ്ങൾ. അപ്പോൾ വിശ്വാസിയുള്ള നിലയ്ക്ക് ഒരേ സമയത്ത് എഴുതപ്പെട്ട വചനമായ ദൈവത്തിന്റെ ശബ്ദവും അതും അവതരിച്ച വചനമായ ക്രിസ്തുവിന്റെ തിരിച്ചടി രക്തങ്ങളും സ്വീകരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്വർഗത്തിൽ ദൈവം സന്തോഷിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സന്തോഷം നമ്മളിൽ കൂടി രൂപപ്പെടുന്നത് അന്നേരമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ സന്തോഷത്തോടെ ഉൾക്കൊള്ളുക. വചനം ഇപ്പൊ നമുക്ക് ഇന്ന് വചനം കേൾക്കുന്നവർ ഒരുപാട് പേരല്ലേ, വചനം കേൾക്കുന്നതല്ല, ആ ദൈവവചനം ശ്രമിച്ചുകൊണ്ട് ജീവിതത്തെ അതനുസരിച്ച് ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തതയോട് ആ വചനത്തെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ അതിനനുഗ്രഹം നമുക്ക് ലഭിക്കും, അതിനനുഗ്രഹം നമ്മുടെ തലമുറയ്ക്ക് ലഭിക്കും. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ദൈവനാമധ്യേയത്തിൽ ദൈവവചനം ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം ശ്രദ്ധിക്കുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും ആരെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴും ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഇത് എന്റെ ദൈവവചനത്തിന് യോഗ്യമാണോ എന്നുള്ളത്. നമ്മൾ വളരെ പ്രാധാന്യത്തോട് ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ ഇത് പ്രസംഗിക്കുമ്പോഴും നിങ്ങളാണ് വിചാരിച്ചിരുന്നത് അച്ഛനതെല്ലാം 100% ഒന്നുമല്ല. ഞാൻ ഇത് ഒരുപക്ഷെ ഈ വചനങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴാണ് ഇതിന്റെ ഗൗരവത്തെ ഞാൻ ഒക്കെ തിരിച്ചറിയുന്നത് അല്ലേ. അപ്പൊ ദൈവവചനത്തെ ശ്രദ്ധയോടെ കൈക്കൊള്ളുമ്പോൾ ദൈവം സ്വർഗത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ദൈവവചനത്തെ നമ്മളെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അത് വാക്കിൽ ദൈവത്തിന്റെ വേദപുസ്തകം എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദവും അതോടൊപ്പം തന്നെ തിരിച്ചടി രക്തങ്ങളും ഒക്കെ ഒരുക്കത്തോടും സന്തോഷത്തോടും ഞാൻ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതാണ്. നീ എനിക്ക് തന്നിരിക്കുന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, കാരണം ഇത് ദൈവം തന്ന ദാനമാണ്. നീ എനിക്ക് തന്ന വചനമാണ് ഞാൻ അവർക്ക് കൊടുത്തത്. അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചു ഇരിക്കുന്നു. ഇതൊക്കെ ഉൾക്കൊള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിൽ രൂപപ്പെട്ടു വരുന്ന ആത്മീയ പക്വത എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസമാണ്. ഓരോ ദൈവവചനവും നമ്മൾ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളിൽ ആഴമായ ക്രിസ്തു വിശ്വാസത്തിലേക്കാണ് നയിക്കേണ്ടത്. എന്നിലും നിങ്ങളിലും ഒക്കെ ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴമായിട്ട് പതിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വചനം അത്ര ശക്തമായിട്ട് നമ്മളിൽ സ്വാധീനിച്ചിട്ടില്ലെന്നുള്ളതാണ്. നമ്മുടെ ഇങ്ങനെ പെരിഫറലായിട്ട് ഈ പുറത്തുകൂടെ കറങ്ങി നടക്കുന്നുള്ളതേ ഉള്ളൂ അല്ലെ. പക്ഷേ ആ വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ദൈവവചനം എന്റെ ഉള്ളിൽ ശക്തമായിട്ട് പതിയുന്നു എന്നുള്ളതാണ്. എത്രയോ മനുഷ്യരെ നമുക്കറിയാം അല്ലേ, ദൈവവചനം അത് ക്രിസ്ത്യാനികളിൽ നിന്ന് ആവണമെന്നൊന്നുമില്ല, ക്രിസ്തുവിന്റെ നാമധേയത്തിൽ ആ വചനം കേട്ടുകൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്യുന്ന എത്രയോ മനുഷ്യരെ നമുക്കറിയാം. ഹൈന്ദവരായിരുന്നു കൊണ്ടും അല്ലെങ്കിൽ മറ്റ് ജാതിയിൽ പെട്ടുകൊണ്ടും ക്രിസ്തുവിന്റെ നാമധേയത്തിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരന്റെ ഇങ്ങനെ പറയുകയായിരുന്നു. ഒരാളുടെ എനിക്ക് വളരെ സ്നേഹമുള്ള ഇഷ്ടപ്പെടുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകന്റെ കാര്യം, ഒരു വിദ്യാർത്ഥി സുഹൃത്തിന്റെ കാര്യം ഇങ്ങനെ പറയുകയായിരുന്നു. അത് പറഞ്ഞ മറ്റൊന്നുമല്ല, എന്റെ ഈ സ്നേഹിതന് ഒരു വലിയ ഒരു നഷ്ടമുണ്ടായി, ഒരു ബിസിനസ് നടത്തി വലിയ നഷ്ടമുണ്ടായി. ഈ നഷ്ടമുണ്ടായ സമയത്ത് അവനിങ്ങനെ പല വഴികൾ നോക്കിയിട്ട് സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പഴയ വിദ്യാർത്ഥി സുഹൃത്തിന്, ഒരു ഹൈന്ദവനാണ് അവൻ, ഇത് കഥയല്ല കേട്ടോ, സത്യം, ഈ അടുത്ത കാലത്തുണ്ടായ സത്യമാണ്, ഒരാളെ സാക്ഷി എന്നോട് പറഞ്ഞത്. ഈ വളരെ വർഷങ്ങളായിട്ട് ഉണ്ടായ ഈ കൂട്ടുകാരനെ പറ്റി ഓർമ്മ വന്നത്. അപ്പം അവനിങ്ങനെ സ്വാഭാവികമായിട്ട് ഈ കൂട്ടുകാരനെ, അവന് വളരെ സാമ്പത്തിക ഭദ്രതയിൽ ജീവിക്കുന്ന ഒരു കൂട്ടുകാരനാണ്. അപ്പം അവനെ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്തു. അവനോട് ഇങ്ങനെ പറഞ്ഞേടാ, ഞാനിങ്ങനെ കുറെ ഒരു പ്രയാസത്തിലാണ്, നിനക്ക് ഏതെങ്കിലും വിധത്തിൽ എന്നെ ഒന്ന് സഹായിക്കാവോ, ഞാനിങ്ങനെ നിലനിൽക്കാൻ പറ്റാത്ത വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക, ഞാൻ ഒരു ബിസിനസ് നടത്തി ഒരുപാട് പേരെന്നെ പറ്റിച്ച് ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ്, ഇനി എനിക്ക് ഒരു മാർഗവുമില്ല രക്ഷപ്പെടാനായിട്ട്, നീ ഏതെങ്കിലും വിധത്തിൽ എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ സ്നേഹിതൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, കാരണം ഇവൻ പണ്ട് ഈ പറയുന്ന സ്നേഹിതന് അല്പം ഈ ആളുകളെയൊക്കെ എന്താ പിടിച്ചു പറിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു മനോഭാവം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ അതൊക്കെ മാറി ഇദ്ദേഹം വലിയ 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 ബിസിനസ്സുകാരനായി, വലിയ കോടീശ്വരനായി. ഞാൻ ഇദ്ദേഹം പണമായത് നിന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം
പിന്നെ ഈ പറയുന്ന എന്റെ സ്നേഹിതന്റെ പഴയ കൂട്ടുകാരൻ, അദ്ദേഹം വലിയ പണക്കാരനായി, വലിയ കോടീശ്വരനായി. അപ്പൊ അമ്മ പറഞ്ഞാണ് എനിക്ക് ഒരു വിഷമവുമില്ല, നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാം, നീ നിന്റെ ഈ പ്രയാസം അറിഞ്ഞ എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ തരാം, കാരണം എനിക്ക് തരാനുള്ള മനസ്സ് എനിക്കുന്നുണ്ട്. എനിക്ക് അവൻ ഇപ്പൊ അടുത്ത പറഞ്ഞ അടുത്ത വാചകം എന്നെ ഒരുപാട് എന്താ പറയാ ചിന്തിപ്പിച്ചത്. അവൻ പറയും സത്യമാണ്, ഇത് കഥയല്ല, സത്യമാണ്. അവൻ പറയുകയാണ്, എന്നെ ഇത്രമാത്രമാക്കിയത് എന്റെ യേശുവാണ്. ഞാൻ ഈ ബിസിനസ് ഒക്കെ തുടങ്ങി, ആദ്യകാലത്ത് ബിസിനസ് തുടങ്ങി, ഇച്ചിരി കളിപ്പീരൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ എങ്ങനെയോ ആരിക്കൂടൊക്കെയോ ഞാൻ കുറെ അച്ഛന്മാരുടെയൊക്കെ പിന്നെ ആശ്രമങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ ചില ബിസിനസ്സുകളൊക്കെ നടത്തി, അവരുമായിട്ട് പരിചയപ്പെട്ട അവരുമായിട്ട് ഞാൻ അവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടു, അവർ പറഞ്ഞ ധ്യാനങ്ങളിലൊക്കെ പോയി. ഇതൊക്കെ ഞാൻ പോവുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ നടത്തി, ഇതുവരെ എങ്ങനെ ഞാൻ ബിസിനസ് നടത്തിക്കൊണ്ടു വന്നോ അത് ഞാൻ മാറ്റിക്കൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് ചെയ്യാൻ തുടങ്ങി. ആരോടെങ്കിലും കൽപ്പിച്ച് അതൊക്കെ തിരിച്ചു കൊടുത്ത് സത്യസന്ധമായിട്ട് തുടങ്ങി. ഇന്ന് എനിക്ക് ആ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു ഒരു കുറ്റബോധവും ഇല്ലെന്ന് മാത്രമല്ല, അനേകരെ എനിക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് നന്മയിൽ എനിക്ക് വളരാനായിട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, അവൻ പണക്കാരനായോ അല്ലെങ്കിൽ പണം ഉണ്ടാക്കിയോ ഒന്നുമല്ല, അതൊക്കെ വേറെ ഇഷ്ടം, പണം ഉണ്ടാവില്ല ദൈവത്തിന് ഇഷ്ടം ആലോ ഇല്ലെങ്കിലും പണമൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതിനേക്കാൾ ഉപരി അവരൊന്ന് പറയാൻ തോന്നിയൊരു ഹൈന്ദവനായ മനുഷ്യൻ അവൻ പറയുകയാണ്, ഞാൻ എന്ന് ഏതെങ്കിലും വൈദികരുമായിട്ടൊക്കെ ഇടപെട്ട് ദൈവവചനം കേട്ട് ഞാൻ എന്റെ ജീവിതത്തെ നന്മയിൽ ക്രമപ്പെടുത്തിയോ, അന്ന് മുതൽ ഞാൻ ആളുകളുടെയിൽ നിന്നൊക്കെ പറ്റിച്ച് വാങ്ങിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാൻ എന്റെ ബിസിനസ് സത്യസന്ധതയോടെ നടത്തുകയും ആ സത്യസന്ധമായി നടത്തി എനിക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകുകയും അനേകരെ സഹായിക്കാനും എനിക്ക് സാധിച്ചതെന്ന് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറം ഞാൻ എന്തെങ്കിലും ഒന്നും ആയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ജീസസ് ക്രൈസ്റ്റ് മുഖേന മാത്രമാണ്. എനിക്കൊരുപാട് സന്തോഷം, അഭിമാനം തോന്നി. ഒരു ഹൈന്ദവന്റെ വായിൽ നിന്ന് അവൻ ഒരുപക്ഷെ മാമോദിസം മുങ്ങിയ ക്രിസ്ത്യാനിയായിട്ട് തോന്നിയുള്ളൂ, പക്ഷെ അവനും അവന്റെ കുടുംബം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുക. ആ പറയുകയാണ്, എന്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും യേശുവിന്റെ ചിത്രം ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ പിന്നെ ബിസിനസ് തുടങ്ങുമ്പോൾ രാവിലെ ഞാൻ ഓഫീസുകളിൽ വരുമ്പോൾ ഞാൻ ദൈവത്തോട് ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ശുശ്രൂഷ, ഇത് വെറുതെ കഥയല്ല, ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരാളെ എനിക്ക് നേരിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ഈ ദൈവം ക്രിസ്തു ഒരു വലിയ സാക്ഷ്യമായിട്ട് ഇന്ന് ജീവിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെ പല ആളുകളുമൊക്കെ ഗതികെട്ട അവസ്ഥയിൽ നിന്നും ദൈവത്തെ വിളിച്ച് നന്മയുണ്ടാകുമ്പോൾ വളരെ വിരളമായിട്ടുള്ള ആളുകളെ അതിന്റെയൊക്കെ പിന്നിൽ ക്രിസ്തുവിന്റെ കരുണയാണെന്ന് നന്ദിയോടറിഞ്ഞ് നല്ല കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. ഒട്ടുമിക്ക ആളുകൾ ഞാൻ കാണുന്നത് അവർ വലിയ സ്ഥാനത്തെത്തുമ്പോൾ ആദ്യം മറക്കുന്നത് പിന്നെ അവിടുത്തെ അപമാനം പോലെ പള്ളി മതവായിക്കാത്ത കയറുന്ന ശുശ്രൂഷകരെ പോലും എനിക്കറിയാം. അവർ വലിയ 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 സ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരുമ്പോൾ പിന്നെ അവർക്ക് നാണക്കേട് പോലെ ഈ കുപ്പായം ഇടുന്നതും ആരാധിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചറിയേണ്ടത് അതൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ മുൻപിലൊക്കെ. അപ്പൊ ഇപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്റെ ജീവിതത്തിൽ ദൈവവചനം, ദൈവത്തോടുള്ള ബന്ധം പിന്നെ ഞാൻ നിലനിർത്തുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ദൈവം സന്തോഷിക്കുകയാണ്. അപ്പം ഇത്തരം രീതിയിലുള്ള മനുഷ്യരൊക്കെ അവരുടെ ജീവിതത്തിൽ ദൈവനാമം ഹൈന്ദവരാണെ പോലും ക്രിസ്തുവിന്റെ നാമം അവർ ഘോഷിക്കുമ്പോൾ ക്രിസ്തു ദൈവത്തിൽ സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അഞ്ചാമത് ഒരു കാര്യം ഇവിടെ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചോളാം. അഞ്ചാമതായിട്ട് പറയുന്നത് എബ്രായ ലേഖനം 12:2, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവനും യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ തന്റെ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. എന്താണ് ഇവിടെ പറയുന്നത്? ക്രിസ്തു തന്റെ സന്തോഷത്തിന്റെ ഏറ്റവും മൂർധന്യമായ തലത്തിൽ എത്തിച്ചേരുന്നത് ഈ ക്രൂശിനെ വഹിക്കുമ്പോഴാണെന്നുള്ളത് അല്ലെ വഹിച്ചപ്പോഴാണെന്ന് എബ്രായ ലേഖനം നമ്മളെ ഓർപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ സന്തോഷം ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്നത് ലോകത്തിന്റെ ഭാരത്തിന് പാപത്തിന് വേണ്ടി ഈ ക്രൂസ് തന്റെ നെഞ്ചിൽ ഏറ്റെടുത്തപ്പെടപ്പെടാം. അപ്പം ദൈവം ഏതെങ്കിലും ഒരു വ്യക്തി ക്രിസ്തുവിന്റെ ക്രൂശ് സന്തോഷത്തോടെ നെഞ്ചിലേറ്റെടുക്കുന്നുണ്ടെങ്കിൽ ദൈവം അവിടൊക്കെ സന്തോഷിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന അനേക ആളുകളുണ്ട്, നിങ്ങളിലൊക്കെ പലരും ഒരുപക്ഷെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തു വിശ്വാസത്തിന് വേണ്ടി ചില ഭാരങ്ങൾ ചില നൊമ്പരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട. നിങ്ങൾ ആ വേദന ഏറ്റെടുക്കുമ്പോൾ ഓരോ വേദനയിലും സ്വർഗത്തിൽ ക്രിസ്തു സന്തോഷിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. കാരണം ലോകം സമ്മാനിക്കുന്ന കുരിശുകളാണ്, ആ ലോകം സമ്മാനിക്കുന്ന കുരിശുകൾ ക്രിസ്തുനാമത്തിന് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഓരോ കുരിശും ദൈവത്തിൽ സ്വർഗത്തിൽ നമുക്ക് വച്ചിരിക്കുന്ന സ്വർണ കിരീടങ്ങളാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം, ഈ ലോകം സമ്മാനിക്കുന്ന വേദനകളെ മറന്ന് സന്തോഷത്തോട് എല്ലാ പുരുഷങ്ങളും ഒരാഭരണങ്ങളായി, അഭിമാനം നിറഞ്ഞു നിൽക്കുന്ന ആഭരണങ്ങളായി നമുക്ക് തിരിച്ചറിയാൻ തക്കവണ്ണം നമുക്കിടയാകണം. ആരെങ്കിലുമൊക്കെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട. നമ്മളിന്ന് സ്നേഹനോമ്പ് നമ്മൾ ആചരിക്കുകയാണല്ലോ. നമുക്കറിയാം കുരിശ് കണ്ട് പേടിച്ചോടിയവരവരൊക്കെ, പക്ഷേ പരിശുദ്ധാത്മാവ് അവരിൽ വ്യാപരിച്ച് ക്രിസ്തുവിനെ പറ്റിയുള്ള ബോധ്യം, അതിന്റെ അർത്ഥതലത്തിൽ പരിശുദ്ധാത്മാ വ്യാപരിച്ച് അവർക്ക് കൂടുതലുണ്ടായത് ക്രിസ്തുവിനെ പറ്റിയുള്ള ബോധ്യമാണ്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം എന്ന് പരിശുദ്ധാത്മാവ് അവരിൽ വ്യാപരിച്ചോ അന്നു മുതൽ അവര് പെരിക്കോണുകളിൽ മുഴുവൻ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, അവന്റെ ജനനത്തെയും അവരുടെ ഭരണത്തെയും അവരുടെ പുനരുത്ഥാനത്തെയും അല്ലെ. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. പക്ഷെ അത് പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മരണത്തെ ഭയപ്പെട്ടില്ലെന്നുള്ളതാണ്. നമുക്കറിയാം ചരിത്രമൊക്കെ, പത്രോസ് ലീഗ ക്രൂശിക്കാനായിട്ട് റോമൻ ഭടന്മാർ അടുത്ത് വരുമ്പോൾ പത്രോസ് ലീഗ നെഞ്ചു തുറന്ന് പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ ക്രൂശിക്കരുത്, കാരണം യേശുവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കപ്പെടാൻ യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് എന്നെ തലകീഴായിട്ട് ക്രൂശിക്കാൻ ചങ്കൂറ്റത്തോട് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ വ്യാപരിച്ച ദൈവസ്നേഹത്തിന്റെ മാസ്മരിക ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്ലീഹ നോമ്പ് ആചരിക്കുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തു സന്തോഷിക്കത്തക്കവണ്ണം അവരെങ്ങനെ ജീവിച്ചോ അത്രയൊന്നും നമ്മൾ എത്തിയില്ലെങ്കിലും അതിന്റെ ഒരു ശക്തലമെങ്കിലുമൊക്കെ ആത്മീയ ജീവിതത്തിൽ കൂടി കാണിക്കാനായിട്ട് നമുക്ക് നമ്മളിൽ കൂടി ക്രിസ്തു സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുമ്പോൾ, അതുപോലെ നമ്മൾ തെറ്റായ പദങ്ങളിൽ നടന്ന് നമ്മൾ തിരിച്ചെത്തുമ്പോൾ, മൂന്നാമതായിട്ട് ലോകത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ നല്ല ഫലങ്ങളെ കായിക്ക നമ്മളിൽ കൂടി പുറപ്പെടുമ്പോൾ, നാലാമതായിട്ട് ദൈവവചനം കൈകൊണ്ട് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും തലമുറകൾക്കും അത് അനുഭവമായി തീരുമ്പോൾ, അഞ്ചാമതായിട്ട് ലോകം സമ്മാനിക്കുന്ന കുരിശ് ക്രിസ്തുവിന് വേണ്ടി വഹിച്ചുകൊണ്ട് ക്രിസ്തുനാമം മഹത്വീകരിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു സ്വർഗത്തിൽ സന്തോഷിക്കും. അങ്ങനെ സന്തോഷിക്കുന്നവരായി ജീവിക്കാൻ ആ വിളിക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ സ്ലീഹ നോമ്പ് നമ്മൾക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
സ്ലീഹാനോമ്പ് കാലത്തേക്ക് പ്രവേശിപ്പിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യം അതെന്താണെന്നുള്ളൊരു വ്യക്തത ലഭിക്കത്തക്കവണ്ണം വളരെ ശ്രേഷ്ഠമായ ഒരു സന്ദേശം പ്രിയപ്പെട്ട രാജശേഖരനിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി. What is our ultimate happiness or privilege as a Christian? ഒരു ചോദ്യത്തോടെയായിരുന്നു അച്ഛന്റെ ഇന്നത്തെ പ്രഭാഷണം ആരംഭം കുറിച്ചത്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കുവാനോ സന്തോഷിക്കുവാനോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എന്താണുള്ളത്? മറ്റു വാചകത്തിൽ പറഞ്ഞാൽ നമ്മുടെ വസ്ത്രധാരണമോ ആഹാര രീതികളോ നമ്മുടെ ജീവിത രീതികളോ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവനാണെന്ന് തിരിച്ചറിയത്തക്കവണ്ണമുള്ള ഒരു പ്രത്യേകതയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ലോകത്തിലെ മുഴുവൻ സംസ്കാരത്തോടും നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ഇടിഞ്ഞു ചേരുമ്പോൾ വസ്ത്രധാരണത്തിലോ ഭക്ഷണത്തിലോ പേരിലോ ജീവിത രീതിയിലോ ഒന്നും ഒരു ക്രൈസ്തവ മൂല്യം കാഴ്ചവെക്കത്തക്കവണ്ണം നമ്മൾ ഇന്ന് അർഹിക്കപ്പെട്ട സ്ഥാനത്തല്ല എന്ന് നമുക്കൊക്കെ അതിന്റെ യാഥാർത്ഥ്യത്തിനെ പോലുള്ള അറിയാവുന്നവരാണ്. അഞ്ച് വിഷയങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ നമുക്കായി ഒരുക്കുകയുണ്ടായി. ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മൾക്ക് അനുഗ്രഹവും കൃപയും ധാരാളം അവസരങ്ങളും ഒരുക്കി തരുന്ന അഞ്ച് മേഖലകളെ അച്ഛൻ പരിചയപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ പേരെടുത്തപ്പെട്ടതിൽ നിങ്ങൾ സന്തോഷിക്കുവിനെന്ന് ക്രിസ്തു ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്ത ആ വാക്കു മുതൽ താഴോട്ടുള്ള ഓരോ വിഷയത്തിലും ദൈവത്തിന്റെ കൃപയോട് ചേർന്നിരിക്കാനുള്ള മുഖാന്തരങ്ങളെ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് പരിചയപ്പെടുത്തി. യഥാർത്ഥത്തിൽ നമ്മൾക്ക് ക്രൈസ്തവനായത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അമൂല്യമായ അനുഭവങ്ങളെ പഠിച്ചതുകൊണ്ടോ ഉൾക്കൊണ്ടതോ കൊണ്ടോ അല്ല. മാതാപിതാക്കൾ ദൈവനിശ്ചയപ്രകാരം ക്രൈസ്തവ ലോകത്തായിരുന്നതുകൊണ്ട് ആ സഭയുടെ വിശ്വാസം അവർക്ക് പഠിപ്പിക്കുവാനുള്ള ഉൾക്കാമ്പ് അവരുടെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് നമ്മളും യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കടന്നു വന്നവരാണ്. പിന്നീട് അവരവർക്ക് ലഭിക്കപ്പെട്ട സാഹചര്യം അനുസരിച്ച് ഒറ്റയ്ക്ക് പാർത്തപ്പോഴും പങ്കാളികളോടൊപ്പം ജീവിച്ചപ്പോഴും മക്കളോടൊപ്പം ആയപ്പോഴും ഓരോ രാജ്യങ്ങളിൽ ചേക്കേറിയപ്പോഴും ഒക്കെ സാഹചര്യങ്ങൾ നമ്മളെ അതിന്റെ വർദ്ധിച്ച തോതിലേക്കും ചിലർക്കൊക്കെ കുറവ് വന്ന തോതിലേക്കും ഒക്കെ മാറ്റപ്പെട്ടു കാണും. എങ്കിലും ക്രൈസ്തവ ജീവിതത്തിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു രക്ഷയുടെ അനുഭവം യഥാർത്ഥത്തിൽ സഭ പഠിപ്പിക്കുന്നത് രണ്ട് ഡയമെൻഷനായിട്ടാണ്. ഒന്ന്, സ്വയം ഒരാൾ ക്രിസ്തുവിലൂടെ പ്രതിഷ്ഠിച്ച് ക്രിസ്തുവിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുപോകുന്നൊരവസ്ഥ. രണ്ട്, ദ കോർപ്പറേറ്റ് ഡയമെൻഷൻ, നമ്മളോടൊപ്പം നമ്മളുടെ കൂടെ ഉള്ളവരെയും ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബാധ്യതയും കടപ്പാടും ഉൾക്കാമ്പും നമുക്കുണ്ടാകണം. ചില പെന്തക്കോസ്റ്റൽ സഭകൾ പഠിപ്പിക്കുന്നത് അവരവരുടെ രക്ഷയ്ക്ക് വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ അത് മതിയാകും, ആശയം നല്ലതാണ്, പക്ഷെ അത് മാത്രം കൊണ്ടാകുന്നില്ല. അവന്റെ കുടുംബത്തിലെ അംഗങ്ങൾ, അവന്റെ മക്കൾ, തലമുറകൾ, അവരെ എല്ലാം ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. ആക്റ്റീവ് ക്രിസ്ത്യൻ എന്നും ഇമിറ്റേറ്റിംഗ് ക്രിസ്ത്യൻ എന്നും റിയൽ ക്രിസ്ത്യൻ എന്നും ഒക്കെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ക്രിസ്ത്യാനികളെ മൂന്നായിട്ട് തരംതിരിക്കാറുണ്ട്. അഭിനയിക്കുന്നവർ, അതോടൊപ്പം തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നവർ, അനുകരിക്കുന്നവർ, മൂന്ന് യഥാർത്ഥമായ ക്രിസ്ത്യാനി. ഇതിൽ ആരാന്ന് ചോദിച്ചാൽ ഓരോ സഭയും പറയും ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അതിനേക്കാൾ ഉപരി യസൻ പറഞ്ഞതായ അഞ്ച് വിഷയങ്ങളെ കൃത്യമായി കോർത്തിണക്കുമ്പോൾ മനസ്സിലാകും നമ്മളിതിൽ യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ രൂപത്തിലേക്ക് എത്തപ്പെടാറുണ്ടോ. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. ഏത് വിഷയത്തിനും അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ തിയറിറ്റിക്കൽ ആസ്പെക്ട്, രണ്ട്, ആപ്ലിക്കേഷൻ ആസ്പെക്ട്. ക്രൈസ്തവ മൂല്യങ്ങൾ പഠിക്കുകയും അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുകയും വസ്ത്രധാരണത്തിലൂടെ ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും ചെയ്യുന്നതോടൊപ്പം അവന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, അവൻ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു കനിവിന്റെ ഹൃദയം കൂടി പങ്കുവെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയുടെ രണ്ടാം ഭാവം വെളിപ്പെടുന്നത്. ചിലരൊക്കെ രണ്ടാം ഭാവത്തിൽ മാത്രം നിൽക്കുന്നവരുണ്ട്. അതായത് ഒരുപാട് നന്മകൾ ചെയ്യും, കൂടുതൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാറില്ല, കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കാറില്ല. അവരെ നമ്മൾ പറയും യാതൊരു ഭക്തിയില്ല, പള്ളി വരുത്തില്ല, അങ്ങനെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും. ചിലര് എപ്പോഴും പള്ളിയിലാണ്, ആരാധന കാര്യങ്ങളിൽ വളരെ താല്പര്യം കാണിക്കും, യാമപ്രാർത്ഥനകൾ മുടക്കാറില്ല, നോമ്പ് വരുന്നതിന് മുമ്പേ നോമ്പ് നോക്കി തുടങ്ങും, നോമ്പ് കഴിഞ്ഞാൽ ഒരാഴ്ചയും കൂടെ വീണ്ടും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും. പച്ചവെള്ളം കൊടുക്കുമ്പോഴും അവർ പ്രാർത്ഥിച്ചിട്ടേ കഴിക്കൂ. ഇതെല്ലാം ശരിയാണ്, പക്ഷേ അതും നല്ലതാണ്, ഇത് രണ്ടും നല്ലതാണ്. പക്ഷെ ഇത് രണ്ടും കൂടി ചേർക്കപ്പെടുമ്പോഴാണ് ലഭിക്കപ്പെട്ട കൃപ ഒരു കനിവിന്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ആവശ്യപ്പിച്ച് പ്രവൃത്തിപഥത്തിൽ ഒരു കനിവിന്റെ മരമായി, വൃക്ഷമായി തീരുന്ന ഒരു അനുഭവം. അവിടെയാണ് ക്രിസ്ത്യാനി വിജയിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് അച്ഛന്റെ ശക്തമായ ഈ സന്ദേശം ചിന്തിപ്പിക്കുന്നതായിരുന്നു, പ്രചോദനം നൽകുന്നതായിരുന്നു, നമുക്ക് ഒത്തിരി ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു. ഞങ്ങളെല്ലാം ഈ ചിന്തകൾ മൂലം അച്ഛനോട് കടപ്പെട്ടവരാണ്. ദൈവം അച്ഛനെയും കേട്ടതായ എല്ലാ വിശ്വാസ സമൂഹത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ ഉപസംഹരിക്കട്ടെ.
താങ്ക് യു അച്ഛ. ഇപ്പോഴ് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് ഇപ്പോൾ വായിക്കുന്നു. സാധാരണ ഓർക്കാറുള്ള ആളുകളെയൊക്കെ നമുക്ക് ഓർക്കാം, പ്രത്യേകിച്ച് ജിമ്മി, ആലീസ് ജോസഫ്, കൊശുമോൾ, അതുപോലെ തന്നെ ഒരു രേലമ്മ ദൈവസന്നിധിയിൽ ഓർക്കാം. അലമേഡ സർജറിയാണ് ജൂൺ 21-ാം തീയതി, ഏലമ്മ ദൈവസന്നിധിയിൽ ഓർക്കാം. ലാലു ജോൺ, ജോൺ ജേക്കബ്, ആര്യ, ഒരു രാജുവിനെ ഓർക്കാം, ജോസ് ആൻ ഷാജി, ലിസി എബ്രഹാം, തോമസ്, ജോസ്, ഷാജി, ഫാൻസി, ബിന്ദു, നിർമ്മല, ജോയൽ, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോജി, മാത്യു, എഡ്മണ്ടുള്ള കുഞ്ഞുമണിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ഓർക്കാം. അതുപോലെ നമുക്കറിയാം കോവിഡ് ഒക്കെ ബാധിച്ച് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ സമീപത്തുണ്ട്. അവരെയൊക്കെ ദൈവവും ബാഗെ സമർപ്പിക്കുകയും അവരുടെയൊക്കെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബാറയ്ക്കുമോർ
ദരിദ്രമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അന്യവാർദ്ധ ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്ന കൃപയാർത്ത് സ്തുതിക്കുന്നു. അതിന്റെ മധ്യാഹ്നത്തിലേക്ക് ഞങ്ങൾ എടുത്തു വരുമ്പോൾ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അങ്ങയുടെ ശബ്ദം കേട്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വളരെ അത്ഭുതകരമായി ഓരോ നിമിഷവും ഞങ്ങളെ കരുതുകയും താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ലോകം വിവിധ തരത്തിലുള്ള വേദനകളും നമ്പരങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഞങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെയൊക്കെ വീണു പോകാതെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കരുണയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഏത് വിളി ഞങ്ങൾക്ക് നൽകിയോ ആ വിളിക്കനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വെട്ടം ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. ഈ ലോകത്തിൽ ദൈവത്തിന്റെ പ്രകാശമുള്ളവരായി ഞങ്ങൾ ജീവിക്കണമേ. പ്രതി രോഗികളായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചെല്ലാവരും ഞങ്ങളുടെ മനസ്സിൽ രോഗികളായിട്ട് പേരുള്ളവരെയൊക്കെ ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ ദൈവമേ. പ്രത്യേകിച്ച് രോഗവും പ്രയാസവും രോഗം നൽകുന്ന വേദനകളും രോഗം നൽകുന്ന ഭയവും ഒക്കെ രോഗം മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക പരാധീനതകളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ദൈവമേ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. ആ ആശ്രയം ഞങ്ങളിൽ ഉറപ്പാക്കത്തക്കോണം അങ്ങയുടെ സ്പർശനം ഇതിന്റെ മക്കൾക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുടെയും നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഏകനായിട്ടല്ല, അതൊക്കെ വഹിക്കാൻ, കൂടെ നിന്ന് വഹിക്കാൻ, ചുമലിലേറ്റാൻ ഒരു പിതാവുണ്ടെന്നുള്ളൊരു ബോധ്യം അവരെ ധൈര്യത്തോടെ തന്നെ ജീവിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവരു വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ എന്നെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് മദ്യപാനവും അതുപോലെ തന്നെ മയക്കുമരുന്നും ഒക്കെ മൂലം നശിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അനേക ആളുകളുടെ പേരുകൾ മനസ്സിലുണ്ട്. അവരെയൊക്കെ തിരുവുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ, നാശത്തിൽ നിന്ന് അവരെയൊക്കെ വീണ്ടെടുക്കണമേ. ദൈവം തന്നിരിക്കുന്ന ചുമതല ഉത്തരവാദിത്വ ബോധത്തോട് നിർവഹിക്കാനുള്ള കൃപകൾ നീ ചുരുങ്ങി കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. യുവാക്കന്മാരെയും യുവതികളെയും ചെറുപ്പക്കാരെയും കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് വിവാഹപ്രായത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയെ ഓർക്കുന്നു, നയിക്കുന്ന പിതാക്കന്മാരെ, പരിശുദ്ധ ഭാവതിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, എല്ലാ വൈദികരെയും, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഫലപ്പെടുത്തണമേ. എല്ലാ വിശ്വാസി സമൂഹത്തെ അവിടുന്ന് വാഴ്ത്തണമേ. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർക്കുന്നു. ദൈവമേ, തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും അതുപോലെ സാംക്രമിക രോഗം മൂലം അലയുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അവിടുന്ന് വീണ്ടും കരങ്ങളെ സമർപ്പിക്കുന്നു. എപ്പോഴും ഇതിനെ നയിക്കുന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്നവർക്കൊക്കെ നല്ല ആത്മീയ അനുഭൂതി ഉണ്ടാകത്തക്ക വണ്ണം അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. അനേകർക്ക് ആശ്വാസം ലഭിക്കുന്ന, നന്മ ലഭിക്കുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അത് നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ. ദൈവം അനുതാപത്തോടും വിശുദ്ധിയോടും ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പിതാക്കൾ നമ്മുടെ മധ്യസ്ഥ കാവലായിരിക്കണമേ. പ്രത്യേകിച്ച് അല്പമായ അധികമായ സഹായിക്ക സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നാളെ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുവാടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകം നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കുടുംബങ്ങളോടും വ്യക്തികളോടും നമ്മൾ പരിസ്ഥിതിസഭയോടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെ അതുവരെയും ചാരിയുമായ ദുഃഖത്തിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്നതോടുകൂടിയും നമ്മളുടെ വാങ്ങിപ്പോരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വൈദികരെ, മാമനച്ചൻ, പി സി വരകിസച്ചൻ, ഐസ് ബി പ്രകാശച്ചൻ, ബി ജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, ഇതിന്റെ ചോദനകൾ പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായോ എന്നോട് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.